വേറിട്ടൊരു ശബ്ദവും ജീവിതത്തിന്റെ വെല്ലുവിളികളെ നേരിടാനൊരു ചങ്കൂറ്റവുമായി സ്വതസിദ്ധമായ ശൈലിയിൽ മലയാള സിനിമാ ഗാനരംഗത്തേക്ക് ചുവടുവെപ്പ് നടത്തിയ വൈക്കം വിജയലക്ഷ്മി, നമസ്കാരം. എസ് ബി എസ് മലയാളം റേഡിയോയിലേക്കും എസ് ബി എസ് സ്റ്റുഡിയോയിലേക്കും സ്വാഗതം.
നമസ്കാരം ചേച്ചി.
വിജയലക്ഷ്മി ആദ്യമായാണോ ഓസ്ട്രേലിയയിൽ?
അതെ, ആദ്യമായിട്ട് വരുവാണ്. ഗൾഫില് പോയിട്ടുണ്ട്, യൂറോപ്പിൽ പോയി, സ്വിറ്റ്സർലൻഡ്, UK.
ഓ അത് ശരി.
അതെ.
അപ്പൊ എങ്ങനെയുണ്ട് ഓസ്ട്രേലിയ വന്നിട്ട്?
അയ്യോ നല്ല സൂപ്പർ ആട്ടോ, നല്ല കാലാവസ്ഥ, ആളുകളും സൂപ്പർ, എല്ലാം ബിഹേവിയറും ഇവിടുത്തെ എല്ലാം സൂപ്പർ ആട്ടോ. ഇന്തോ ഓസ്ട്രേലിയൻ സൊസൈറ്റിക്ക് ഒരായിരം നന്ദി.
ഓക്കെ. വിരലുകളിലൂടെ മാത്രം ഗായത്രി വീണയെ തൊട്ടറിഞ്ഞ് അതിൽ മാന്ത്രിക സ്പർശം തീർക്കുന്ന കലാകാരി. ആ ഗായത്രി വീണയിൽ തന്നെ 6.5 മണിക്കൂർ 69 ഗാനങ്ങളുമായി ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുന്നു. ഇതിൽ തന്നെ UK വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയിരിക്കുന്നു. തീർന്നില്ല, മലയാള സിനിമാ ഗാനരംഗത്ത് സ്വതസിദ്ധമായ ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗായിക, മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയാണ് വൈക്കം വിജയലക്ഷ്മി. ജീവിതത്തിൽ പിന്നോട്ട് നയിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വിജയലക്ഷ്മി ഈ വിജയത്തിലേക്ക് എത്തിയതും ഈ നേട്ടങ്ങൾ കൈവരിച്ചതുമൊക്കെ. ഈ വിജയത്തിനൊക്കെ പിന്നിൽ വളരെയധികം പ്രചോദനം ഉള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഒരു ഉൾപ്രേരണയുള്ള ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഇതിനു പിന്നിൽ? ഇത് എവിടെ നിന്ന് കിട്ടുന്നു?
അത് അച്ഛന്റെയും അമ്മയുടെയും പ്രോത്സാഹനം, ജനങ്ങളുടെയും, പിന്നെ ഗുരുക്കന്മാരുടെയും, ദാസേട്ടൻ, ദക്ഷിണാമൂർത്തി സ്വാമികൾ മുതലായ ഗുരുക്കന്മാരുടെയും എല്ലാവരുടെയും പ്രോത്സാഹനമാണ്. MJ ജയേന്ദ്ര സാറിന്റെ, പിന്നെ നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കളുടെയും പ്രോത്സാഹനം.
ഓക്കെ, വളരെ കുട്ടിത്തം നിറഞ്ഞ വാക്കുകളാണ് വിജയലക്ഷ്മിയുടെ.
അതെ.
പക്ഷേ കരുത്തുറ്റ ഒരു സ്ത്രീത്വത്തിന് ഉടമ കൂടിയാണ് വൈക്കം വിജയലക്ഷ്മി. ആണോ?
അതെ, എല്ലാരും പറയണ്ട.
ഓക്കെ. എല്ലാ പെൺകുട്ടികളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവരുടെ വിവാഹം, അല്ലെ? വിജയലക്ഷ്മിയുടെ സംഗീതത്തിന് ഒരു വിലങ്ങുതടിയാകുമെന്ന് തോന്നിയപ്പോൾ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറിയ ആളാണ് വിജയലക്ഷ്മി. അതിനുള്ള ധൈര്യം കാണിച്ച ആളാണ്. ആ തീരുമാനത്തിൽ വിജയലക്ഷ്മി ഏറെ സന്തോഷവതിയാണെന്നാണ് ഞാൻ പലയിടത്തും
വായിച്ചത്.
അതെന്തുകൊണ്ടാ?
എന്താണെന്ന് വെച്ചാൽ, ഒരു കെട്ടഴിച്ചു വിട്ട ഒരു സുഖം. ഇപ്പോഴേ ആദ്യമേ നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ നിശ്ചയത്തിന് മുമ്പ് വരെ. നിശ്ചയം കഴിഞ്ഞപ്പോ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. സ്വഭാവത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചു. അതായത് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊള്ളാന്ന്, അദ്ദേഹത്തിന് അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കും, മകനായിട്ടും ഭർത്താവായിട്ടും എല്ലാമായിട്ടും താമസിച്ചുകൊള്ളാമെന്നും, പിന്നെ സംഗീത ജീവിതത്തിൽ തടസ്സം ഉണ്ടാക്കൂല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. നിശ്ചയം കഴിഞ്ഞപ്പോഴത്തേക്കും തുടങ്ങി അത് വേണ്ട ഇത് വേണ്ട എന്നും പറഞ്ഞു. പാട്ട് ടീച്ചറായിട്ട് ജോലിക്ക് പോയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ അവിടെ വന്ന് നിൽക്കണമെന്നായി. പെങ്ങളുടെ വീട്ടിൽ അദ്ദേഹത്തിന്റെ സഹോദരി എന്നറിയപ്പെടുന്ന ഒരു വകയിലൊരു സഹോദരിയാണ്, ഓപ്പോളിന്റെ വീട്ടിൽ താമസിച്ചാൽ മതി എന്ന്. അപ്പൊ അത് ഞാൻ പറഞ്ഞത് രണ്ടും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പല പല കാര്യങ്ങള് ഞാൻ അപ്പത്ത് വന്ന് പറഞ്ഞത് രണ്ടും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അയ്യോ, എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ, എന്റെ സ്വാതന്ത്ര്യമൊക്കെ പോകുമല്ലോ. ആകെ എന്നെ കെട്ടിയിട്ട പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ അത് മാറി കിട്ടി.
അപ്പൊ ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. ലതാ മങ്കേഷ്കറെ പോലെ വിവാഹ ജീവിതമൊക്കെ വേണ്ടെന്ന് വെച്ച് സംഗീതത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാനായിട്ടുള്ള പ്ലാൻ വല്ലതും ആണോ?
ഈ അങ്ങനെ നമുക്ക് നേരെ തീരുമാനിക്കാൻ പറ്റില്ല. കാരണം ദൈവം എന്താ തീരുമാനിച്ചിരിക്കുന്ന പറയാൻ പറ്റില്ല. നല്ല ആളെ ചിലപ്പം കണ്ടു വെച്ചിട്ടുണ്ടെങ്കിലോ പറയാൻ പറ്റില്ലല്ലേ. അപ്പൊ അങ്ങനെ വേണ്ടെന്ന്, പെട്ടെന്ന് അങ്ങനെ വേണ്ടെന്ന് വെക്കാനും പാടില്ല. അതാ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ.
തീർച്ചയായിട്ടും അതിനൊരു വഴി കണ്ടെത്തും അല്ലേ?
അങ്ങനെ വിചാരിക്കുന്നു.
എന്തായാലും വിജയലക്ഷ്മിയുടെ പാട്ട് കേൾക്കാൻ എല്ലാവരും കാത്തിരിക്കുമായിരിക്കും. വിജയലക്ഷ്മിക്ക് മലയാളത്തിൽ പാടിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഒന്ന് പാടാമോ?
എല്ലാം ഇഷ്ടമാണ്, എന്നാലും പ്രധാനമായിട്ട് ഞാൻ പാടാം നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവായിട്ട് മാറിയ ഗാനം. അത് MJ ജയേന്ദ്ര സാറാണ്. MJ ജയേന്ദ്ര സാറും കമൽ സാറുമാണ് ആദ്യമായി സിനിമാ രംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്തിയത്. അപ്പൊ രണ്ടുപേർക്കും നന്ദി പറഞ്ഞുകൊണ്ട് കാറ്റേ കാറ്റേ എന്നുള്ള ഗാനം തന്നെ പാടാം അല്ലേ?
തീർച്ചയായിട്ടും.
കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂം കദളി വാഴ പൂക്കളിൽ ആകെത്തേൻ നിറഞ്ഞോ, ആകെത്തേൻ നിറഞ്ഞോ. കാറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ, മീനത്തീവെയിലിൻ ചൂടിൽ തണു തണെ തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ.
മനോഹരമായിരിക്കുന്നു.
താങ്ക് യു.
അപ്പൊ വിജയലക്ഷ്മി പാടുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മുഖത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. സാധാരണ പ്രമുഖരായിട്ടുള്ള ഗായകരെ പോലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാടുമ്പോൾ മുഖത്ത് ഭയങ്കര സ്ട്രെയിൻ ആണ് പ്രകടമാകുന്നത്. പക്ഷെ വിജയലക്ഷ്മി എത്ര കൂളായിട്ടാ പാടുന്നത്. ഇങ്ങനെ പാടുന്നതിന്റെ രഹസ്യം ഒന്ന് പരസ്യമാക്കാവോ?
അത് അച്ഛനും അമ്മയും പണ്ട് മുതലേ പറയുമായിരുന്നു, അങ്ങനെ ആക്ഷൻ ഒന്നും പാടില്ല, ഈസി ആയിട്ട് പാടാനായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് സാധകം ചെയ്യുന്നതിന്റെ ഒക്കെ ഫലമായിട്ട് നിരന്തരം അച്ഛനും അമ്മയും രാവിലെ വൈകുന്നേരം ഡെയിലി സാധകം ചെയ്യിക്കും. ആക്ഷൻ ഒന്നും ഇല്ലാതെ പാടാനൊക്കെ പഠിപ്പിച്ചു. എന്റെ ഉള്ളിൽ നിന്നും വരണം അതൊക്കെ ഉപദേശിച്ചു തന്നിട്ടുണ്ട്.
തീർച്ചയായിട്ടും. അപ്പം സംഗീതം മാത്രമല്ല കുറച്ച് മിമിക്രിയും കൈവശമുള്ള ആളാണ് വിജയലക്ഷ്മി. ആരൊക്കെയാണ് സാധാരണ അനുകരിക്കാറ്?
ഞാൻ ഉമ്മറിക്ക, നമ്മള് മെയിൽ പോർഷനാണ് കൂടുതൽ. ഫീമെയിൽ ഇപ്പൊ അടൂർ ഭവാനി ചേച്ചി ഒക്കെ ഉള്ളു.
അടൂർ ഭവാനി ചേച്ചിയെ തന്നെ ഒന്ന് അനുകരിക്കാമോ?
മക്കള് കരയാതെ സമാധാനപ്പെടും, എല്ലാം ഉമ്മ നോക്കിക്കൊള്ളാം, മക്കള് വിഷമിക്കാതെ.
ഉമ്മറിക്കയോ?
ഉമ്മറിക്കയാണെങ്കി ഇതാ പാടുന്നത്.
ലജ്ജാവതി നിന്റെ കള്ള കിടക്കണ്ണി, താഴും പൂവ് താമര തരൂ, തീനു തീൻ നിലവു, ഞാനൊരു വികാര ജീവിയാണ്.
കറക്റ്റായിട്ട് തന്നെ വന്നു.
അതെ അതെ.
ഇതെവിടുന്ന ഈ മിമിക്രി തന്നെ താൻ പ്രാക്ടീസ് ചെയ്ത് വന്നതാണോ?
എന്റെ ഗുരു എന്ന് പറയുന്നത് ശ്രീകാന്തൻ പോത്തി, പോത്തി എന്നാണ് ഞാൻ വിളിക്കുന്നത്. മാമൻ എന്നുള്ള ഞങ്ങളുടെ ഇതില് പോത്തി, അതായത് കൊച്ചിലെ മുതല് മിമിക്രിയുടെ ഗുരു അദ്ദേഹമാണ്. അദ്ദേഹം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും.
ഓക്കെ.
അതെ. പിന്നെ സ്റ്റേജിൽ പറയിപ്പിക്കാൻ കാരണം എം ജയേന്ദ്ര സാറാണേ. സാറ് മൂലമാണ് വെളിയിൽ പറയാൻ തുടങ്ങിയത്.
ഓക്കെ, കൊള്ളാം. അപ്പം വളരെയധികം ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണ് വിജയലക്ഷ്മി. ഗായത്രി വീണയ്ക്ക് പുറമെ മറ്റ് വ്യത്യസ്തങ്ങളായ ചില സംഗീത ഉപകരണങ്ങൾ കൂടി വായിക്കുന്ന ആളാണല്ലേ വിജയലക്ഷ്മി? ഞാൻ ഇന്റർവ്യൂകളിലൊക്കെ കണ്ടു ഈ പാഴ്വസ്തുക്കളിൽ നിന്നും സംഗീതോപകരണങ്ങൾ സൃഷ്ടിക്കുകയും അത് വായിക്കുകയും ഒക്കെ ചെയ്യുന്നത്.
അതെ. കാരണം പി പി പിന്നെ കസു പാഴ്വസ്തു അല്ല, പി പി ഉണ്ട്, പിന്നെ ഈ സാമ്പ്രാണിത്തിരിയുടെ കൂടി ഒരു വശം അടച്ചുകൊണ്ട് ഒരു വശം തുറന്നിട്ട് അരിച്ചിരിയൊക്കെ വരുത്താറുണ്ട്. പിന്നെ പൂവരശിന്റെ ഇല നോക്കിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നല്ല ഇതില് മൃദംഗം വായിക്കാറുണ്ട്, കീബോർഡ് വായിക്കാറുണ്ട്, തകില്, തബല. പഠിച്ചിട്ടല്ല കേട്ടോ, വെറുതെ പ്രാക്ടീസ് ചെയ്യുന്നത്, തന്നെത്താനെ പഠിച്ചത്. ഇപ്പൊ കസു എന്ന് പറയുന്ന ഉപകരണം വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ് ആണ്. സിനിമാ പാട്ടില് ഈ ജിങ്കനമണി എന്നുള്ള തമിഴ് സോങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്.
കസുവിലൊരു പാട്ട് പാടാമോ?
ആ, വായിക്കാം. ഏത് പാടാ? ചെന്താർമിഴി വായിക്കാം, ജയേന്ദ്ര സാറിന്റെ.
ആയിക്കോട്ടെ, ഇഷ്ടമുള്ള പാട്ട് വായിച്ചോളൂ.
അതെ.
കുട്ടിക്കാലത്ത് നാനൊരു സിന്ധു കാവടി സിന്ധു എന്ന തമിഴ് ഗാനം പാടി തരംഗം സൃഷ്ടിച്ച ആളാണ് വിജയലക്ഷ്മി. ഏത് പ്രായത്തിലായിരുന്നു അത്?
ഒന്നര വയസ്സില്. ഞങ്ങൾ 5 വയസ്സ് വരെ ചെന്നൈയിലായിരുന്നു, അവിടെ വെച്ചാണ് പാടി തുടങ്ങിയത്.
1.5 വയസ്സിൽ പാടി തുടങ്ങിയതാണ്. നാനൊരു സിന്ധു കാവടി സിന്ധു എന്ന ഗാനം ഇളയരാജയുടെ ഹിറ്റ് ഗാനങ്ങളിലായിരുന്നു.
അതെ അതെ.
ഇപ്പോൾ കെ എസ് ചിത്രയും എസ് പി ബാലസുബ്രഹ്മണ്യം പോലുള്ള മുൻനിര ഗായകർ അല്ലെങ്കിൽ സീനിയർ സിംഗേഴ്സ് അദ്ദേഹത്തിന്റെ പാട്ട് അനുവാദമില്ലാതെ ആലപിച്ചതിന് അദ്ദേഹം നിയമ നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതേക്കുറിച്ച് ഒരു യുവതലമുറയിലെ ഗായിക എന്ന നിലയ്ക്ക് വിജയലക്ഷ്മി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്?
രാഗങ്ങൾ എന്ന് പറയുന്നത് 100 ആണ്ടുകൾക്ക് മുൻപ് സംഗീത ആചാര്യന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള ആ രാഗങ്ങളിലാണ് ഇളയരാജ സാർ സംഗീതം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് രചിച്ചിരിക്കുന്നതും വേറെ വ്യക്തി, പാടിയിരിക്കുന്നതും വേറെ വ്യക്തികൾ. അപ്പോൾ എല്ലാവർക്കും തുല്യ പങ്കാളിത്തമാണ് പാട്ട് റിലീസ് ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് സാറ് മാത്രം ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത് ശരിയായ പ്രണോദയാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും വിജയലക്ഷ്മിക്ക് ആശങ്കയുണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം വിജയലക്ഷ്മി സ്റ്റേജ് ഷോകളിൽ സജീവമായി നിൽക്കുന്ന ഒരാളാണല്ലോ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടാനായിട്ട് ഇനിയിപ്പോ
ബുദ്ധിമുട്ടാവില്ല.
അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. കാരണം നമുക്ക് ചൂസ് ചെയ്യുന്ന പാട്ടുകൾക്ക് ഒരു ലിമിറ്റേഷൻ അവിടെ
വരുന്നുണ്ട്.
ഓക്കെ, അതുപോലെ തന്നെ കെ എസ് ചിത്ര ഒരു ശ്രേയാ ഘോഷലിനെതിരെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതായത് അന്യഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് ശ്രേയാ ഘോഷലിനെ പോലുള്ള പാട്ടുകാർ വരുമ്പോൾ കേരളത്തിലുള്ള പാട്ടുകാർക്ക്, പിന്നണി ഗായകർക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടാൻ സാധ്യതകൾ കൂടുതലാണെന്നുള്ള രീതിയിൽ ചിത്ര പറഞ്ഞിട്ടുണ്ട്. ഇതേക്കുറിച്ച് വിജയലക്ഷ്മിക്ക് എന്താ തോന്നുന്നത്?
ഇവിടെയുള്ള ഇപ്പൊ മലയാളീസ് ഹിന്ദിക്കാർ ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ എല്ലാം പാടുന്നുണ്ട്. എന്നുവെച്ചാൽ അവരുടെ ഹിന്ദിക്കാർക്ക് ചാൻസ് നഷ്ടപ്പെടുവൊന്നുമില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അന്യഭാഷ ശ്രേയാ ഘോഷ ചേച്ചി പോലുള്ളവര് മലയാളം പാടിയെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. അതിൽ അങ്ങനെ ചാൻസ് ഒന്നും നഷ്ടപ്പെടുവൊന്നുമില്ല, അങ്ങനെ പാടുന്നതിൽ തെറ്റൊന്നുമില്ല.
ഓക്കെ, ഇനി മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ വിജയലക്ഷ്മി ഓസ്ട്രേലിയയിൽ എത്തിയ ശേഷമാണെന്ന് തോന്നുന്നു അല്ലെ വിജയലക്ഷ്മിയെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ
ശ്രീകുമാർ സാർ അറിഞ്ഞായിരുന്നല്ലേ?
അതെ അതെ, അകാലത്തിൽ
പറഞ്ഞു ഭൂമിയിൽ നിന്നും.
അതെ,
കഷ്ടമായിപ്പോയി.
ഡോക്ടറിന്റെ നിര്യാണത്തിൽ തീർച്ചയായിട്ടും വിജയലക്ഷ്മിക്കും കുടുംബത്തിനും വേദന ഉണ്ടായിട്ടുണ്ടാവുമെന്ന് നമുക്കറിയാം.
അതെ, ദുഃഖിതരാണ് ഞങ്ങൾ. എന്തൊരു അപ്രതീക്ഷിതമായ ഒരു സംഭവമായി പോയി. പക്ഷെ അദ്ദേഹത്തിന് ഇനിയും ജീവിക്കാമായിരുന്നു. പക്ഷെ ദൈവം അതിന് എത്ര സന്തോഷമായിട്ട് അവര് ജീവിച്ചിരുന്നറിയോ, ദൈവം അനുവദിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം.
വിജയലക്ഷ്മിയുടെ ഈ തുടർന്നുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ചും ഈ ഒരു അവസ്ഥയെ കുറിച്ചും വിജയലക്ഷ്മിക്ക് ആശങ്കയുണ്ടോ?
ആ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ ഒരു അദ്ദേഹത്തെ എത്ര പേരും, നമ്മളെ മാത്രമല്ല, എന്തായാലും ക്യാൻസർ രോഗം വരെ മാറ്റിയിട്ടുള്ള ആളാണ് അദ്ദേഹം. എത്ര രോഗികളെ ചികിത്സിച്ച് അവർക്ക് എത്ര പേർക്ക് സുഖം പ്രാപിച്ചെന്നറിയാം. അപ്പൊ അതൊക്കെ പെട്ടെന്ന് ഇല്ലാണ്ടായല്ലോ എന്നുള്ളൊരു വിഷമം. അപ്പൊ നമ്മുടെ കാര്യത്തിലും അതുപോലെ ഒരു വിഷമം എനിക്കുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നുള്ളൊരു ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ല.
അതെ, കണ്ണിന് വെളിച്ചം വീണു തുടങ്ങിയിരുന്നു.
വെളിച്ചം വീണു തുടങ്ങിയപ്പോഴേക്കും ഭഗവാൻ ശു, അത് ഭയങ്കര വിഷമമായി പോയിരിക്കും. ഇത്രയ്ക്ക് കൂട്ടായിരുന്നു ഡോക്ടർ എന്നുള്ള നിലയ്ക്കല്ല ഞങ്ങൾ പെരുമാറിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ഞാൻ പറയട്ടെ, പോകുന്നതിന്റെ തലേദിവസം അഞ്ചാന്തി ഞാൻ വിളിച്ച് സംസാരിച്ചതാ. അതാണ് ഭയങ്കര. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പം ഇവിടെ എത്തിയപ്പോ കേൾക്കുന്നത്, എന്താ മനുഷ്യന്റെ ഒരു കാര്യല്ലേ, ഇത്രയൊക്കെ ഉള്ളല്ലേ.
തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമല്ലല്ലോ. എന്തായാലും എത്രയും വേഗം വിജയലക്ഷ്മിക്ക് കാഴ്ച കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
താങ്ക് യു.
എന്തായാലും കാഴ്ച കിട്ടിയാൽ വിജയലക്ഷ്മി ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന ആരെയാണ്?
പിന്നെ അച്ഛനും അമ്മയും, പിന്നെ ഭഗവാനെയും, പിന്നെ ഗുരുക്കന്മാരെയൊക്കെ, എല്ലാവരും. ഞാൻ ഇനി ഇവിടെ വരാൻ കേട്ടോ, അതിന് വേണ്ടിയിട്ട്.
തീർച്ചയായിട്ടും നമുക്ക് ഓസ്ട്രേലിയയിൽ ഒന്ന് നന്നായിട്ട് കാണണ്ടേ?
അതെ, പിന്നെ തീർച്ചയായിട്ടും.
അപ്പം ഒരുപാട് വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ച ആളാണെന്ന് വിജയലക്ഷ്മി തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അപ്പൊ വിജയലക്ഷ്മിയുടെ ഉൾക്കണ്ണിൽ ഏറ്റവും മനോഹരമായ സ്ഥലം ഏതാണ്?
ഇവിടെ തന്നെ തോന്നുന്നു. ഇവിടെ
ആണോ?
കഴിഞ്ഞ വർഷം മുതൽ ആഗ്രഹിക്കുന്നതാണല്ലോ എല്ലാവരും ഇവിടെ വരണമെന്നുള്ളത്. എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. രമേശ് നാരായണൻ സാറൊക്കെ പറഞ്ഞു ഏറ്റവും നല്ല സൂപ്പർ സ്ഥലമാണ്. പറഞ്ഞത് കറക്റ്റായി ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു.
വിജയലക്ഷ്മി ഒരു പാട്ട് മുൻപേ പാടി, ഇഷ്ടമുള്ള പാട്ട് പാടി, വിജയലക്ഷ്മിയുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പാട്ട് ഒരു രണ്ടു വരി കൂടി ഒന്ന് പാടാം.
ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ എന്നുള്ള ഔസേപ്പച്ച സാറ് സംഗീതം ചെയ്ത കമൽ സാറിന്റെ പാടം തന്നെ വീണ്ടും.
ഓക്കെ, അപ്പൊ സ്വന്തമായി പാടിയ പാട്ട് തന്നെയാണ് മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത്.
അതെ, ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ, തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ.
തീർച്ചയായിട്ടും. എന്തായാലും ഇവിടെ എസ് ബി എസ് സ്റ്റുഡിയോയിൽ എത്തിച്ചേരുകയും ഇത്രയും സമയം എസ് ബി എസ് മലയാളം ശ്രോതാക്കൾക്കൊപ്പം പങ്കുവെക്കുകയും ചെയ്തതിന് വളരെയധികം നന്ദി.
ഞങ്ങളും വിജയലക്ഷ്മി. എസ് ബി എസ് റേഡിയോയിലെ എല്ലാ ശ്രോതാക്കൾക്കും, പ്രത്യേകിച്ച് ശെൽവി ചേച്ചിക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ഈസ്റ്റർ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.